മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാവം എത്ര ദുഃഖകരമായിട്ടാണ് യേശു മരിച്ചത് എന്നുള്ളതത്രേ. യേശുവിൻ്റെ ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ മരണത്തിന് വേദനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു ചിന്താഗതി, അതുകൊണ്ട് തന്നെ വലിയ ദുഃഖം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത മറന്നുപോകുന്നു നാം എല്ലാം. അതെ, കർത്താവിൻ്റെ ശാരീരികമായ വേദനയേക്കാൾ ഭയാനകമായിരുന്നു ആത്മീകമായി അവൻ സഹിച്ച പങ്കപ്പാടുകൾ. ഞാൻ ഉദ്ദേശിച്ചത് ദൈവം കൈവിട്ട അവസ്ഥ എന്ന് മത്തായി സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യം അത്രേ. കഴിഞ്ഞ ദിവസം നാം 27-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം വരെയാണല്ലോ വായിച്ചത്. 46-ാം വാക്യത്തിൽ നാം കാണുന്നത് ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാകുന്നു നാം ഇവിടെ കാണുന്നത്. ഇവിടെ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 22-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത് എന്നും അത്രേ നാം വായിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്ന്, എൻ്റെ പാപത്തെ ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടപ്പോൾ അത് കാണാതെ വണ്ണം ദൈവം മാറേണ്ടിയിരുന്നു, കാരണം അവൻ പരിശുദ്ധനാകുന്നുവല്ലോ. എൻ്റെയും താങ്കളുടെയും പാപങ്ങൾ യേശു വഹിക്കണമായിരുന്നെങ്കിൽ അവൻ മരിക്കേണ്ടിയിരുന്നു. അവൻ ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് രക്ഷയുടെ മാർഗം തുറന്നു കിട്ടിയത്. അവന് മരണശിക്ഷ ലഭിച്ചു, നാം മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. നാം ഇനിയും 47-48 വാക്യങ്ങൾ കാണുന്നു. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ചു ഓടത്തണ്ടന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? പ്രവചന നിവൃത്തിയാകുവാൻ. 69-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. കർത്താവിൻ്റെ വേദനയിൽ പോലും അവർ അവനെ തെറ്റിദ്ധരിച്ചു. 49-ാം 50-ാം വാക്യങ്ങളിൽ നാം കാണുന്നത്, ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കം നിലവിളിച്ചു പ്രാണനെ വിട്ടു. യേശു എങ്ങനെയാണ് മരിച്ചതെന്ന് ശ്രദ്ധിച്ചാലും അവൻ പ്രാണനെ വിട്ടു. ആരെയെങ്കിലും പറഞ്ഞു വിട്ടു എന്ന് നാം പറയാറില്ലേ, അതുതന്നെയാണ് ഇവിടുത്തെയും ചിന്ത. വിശുദ്ധ ലൂക്കോസ് ആ രംഗം വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. തനിക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നില്ല യേശു എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. സാധാരണ മരണങ്ങൾ നാം കാണുന്നത് അവസാനത്തെ ആ ശ്വാസത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മനുഷ്യർ മരിക്കുന്നതാണല്ലോ. പക്ഷേ യേശു പോയത് ആ വഴിയല്ല. അവനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ലല്ലോ. അവൻ തന്നെ തൻ്റെ ആത്മാവിനെ പറഞ്ഞു വിടുകയായിരുന്നു. അതെ, പൂർണ്ണ മനസ്സോടെ. അതെ സുഹൃത്തെ, യേശു മരിച്ചത് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തത് താങ്കൾക്കും എനിക്കും വേണ്ടിയാണ്. നാം വഹിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു തൻ്റെ മേൽ സ്വയം വഹിച്ചത്. അവിടുന്ന് താങ്കളുടെ പ്രതികരണം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഇതിനോടകം യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. പക്ഷേ യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണോ താങ്കളുടേത്? ജീവൻ നമുക്ക് നൽകിയ യേശു നമ്മുടെ ജീവിതത്തെ ആവശ്യപ്പെടുകയാണ്. അതാണ് നമുക്ക് അവന് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, അവനോട് കാണിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്ദി. 51-ാം വാക്യത്തിൽ നാം കാണുന്നു, അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ടടിയോളവും രണ്ടായി ചിന്തിപ്പോയി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോ, ദേവാലയത്തിലെ തിരശീല മേൽത്തൊട്ടടിയോളവും രണ്ടായി ചിന്തിപ്പോയി. മനുഷ്യരെല്ലാവരും ഇത് കാണുന്നതായ ഒരു വസ്തുതയാണ്. വല്ലവരും വലിച്ചു കീറുകയായിരുന്നെങ്കിൽ അടിയിൽ നിന്നും മേലോട്ടായിരുന്നിരിക്കില്ലേ? ഈ കാര്യം ദൈവം തന്നെ ചെയ്തതാകുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രവർത്തനം അത്രേ നാം ഇവിടെ കാണുന്നത്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് തിരശീല. അവിടുത്തെ ശരീരം ക്രൂശിൽ ചിന്തപ്പെട്ടപ്പോൾ, അതെ, താങ്കളുടെ പാപത്തിനുള്ള ശിക്ഷ, എൻ്റെ പാപത്തിനുള്ള ശിക്ഷ യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചപ്പോൾ, അപ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴി നമുക്കായി തുറക്കപ്പെട്ടു. അതുകൊണ്ട് ഇനിയും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതിന് ഒരു പുരോഹിതൻ്റെയോ പ്രസംഗകൻ്റെയോ ആവശ്യമില്ല. നമുക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുവാൻ ഒരു മനുഷ്യൻ്റെയും ആവശ്യമില്ല. ക്രിസ്തുവിൽ കൂടി നമുക്ക് പാപികൾ എന്ന നിലയിൽ ദൈവസിംഹാസനത്തിങ്കിലേക്ക് നേരെ കടന്നു ചെല്ലാവുന്നതാണ്. ഇതിനിടയിൽ ആരും നിന്ന് തടസ്സപ്പെടുത്താതിരുന്നാൽ മതിയാകും. നമുക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലാവുന്ന ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു എന്ന വസ്തുത വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ്റെയും മധ്യസ്ഥത ആവശ്യമില്ല. ഞാൻ പറയുന്നത് ആരെയും മുറിപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നാരുടെ മധ്യസ്ഥതയിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്തെത്തും എന്ന് ചിന്തിച്ചു കഴിയുന്ന സുഹൃത്തെ, താങ്കൾ ചിന്തിക്കുന്ന ആ വ്യക്തിയോട് അതേക്കുറിച്ച് ആരാഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് സമ്മതിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ചില മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ സാധിച്ചെടുക്കുവാൻ പല നല്ല വിശുദ്ധന്മാരെയും കരുവാക്കിയിരിക്കുന്നു. അത്രമാത്രം, യേശു ക്രൂശിൽ മരിച്ച് തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ എൻ്റെയും താങ്കളുടെയും മറുവില കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. 1 തിമൊഥെയൊസ് 2:5-6 ഞാൻ വായിച്ചത്. ഇത് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അതെ, മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത്ര പ്രധാനമെന്ന് മനുഷ്യർ ചിന്തിക്കാതിരുന്ന ഒരു കാര്യം എത്ര കൃത്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ദൈവത്തിന് തെറ്റ് പറ്റില്ല സുഹൃത്തെ. 52-53 വാക്യങ്ങളിൽ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. വിശുദ്ധ മത്തായി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമാർന്ന ഒരു സംഭവം അത്രേ ഇത്. ഇതേക്കുറിച്ച് കുറെ കൂടി കേട്ടിരുന്നെങ്കിൽ എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഞാൻ കുറെ കൂടി പറയും എന്ന് താങ്കൾ കരുതിയിരുന്നാൽ തെറ്റി. കുറെ കൂടി ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതിയിരിക്കുകയാണ് ഞാനും. എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത് വിശുദ്ധ മത്തായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചു എന്നത്രേ. മാത്രവുമല്ല, അന്ന് ഉയർത്തെഴുന്നേറ്റവർ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയ ബദ്ധന്മാരുടെ വലിയ സംഘത്തിൽ ഉൾപ്പെട്ടു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. Ephesians 4:8-10 എഴുതപ്പെട്ടിരിക്കുന്ന വേദവാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അത്രേ ഞാനിത് വിശ്വസിക്കുന്നത്. 52-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി കുലുക്കം ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു കുലുക്കം തന്നെയായിരുന്നു. അല്ലാതെ സകലവും നശിപ്പിക്കുന്ന വിധത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഭൂമി കുലുക്കം പോലെ ആയിരുന്നില്ല. ഞാനത് പറയുവാൻ കാരണം, ആ ഭൂമി കുലുക്കത്തിൽ കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ചിരുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. നോക്കണേ, എല്ലാവരും ഉയർത്തെഴുന്നേറ്റില്ല, ചിലത് ഉയർത്തെഴുന്നേറ്റു. അന്നേരം അത് പ്രത്യേക തരത്തിലുള്ള ഒരു ഭൂമി കുലുക്കമായിരുന്നില്ലേ? അവർ പലർക്കും പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റവരിൽ പലരെയും നേരിൽ കണ്ട അനേകരും ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുവാൻ കാരണം, മത്തായി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവർ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. എന്തുകൊണ്ടോ ഈ സംഭവിച്ചതൊന്നും നാം അത്ര ഗൗനിക്കാറില്ലേ? അതിനേക്കാൾ വലിയവ നടന്നതിനാൽ ആയിരിക്കും അങ്ങനെ. പക്ഷേ എത്ര ആശ്ചര്യജനകമായിരിക്കുന്നു. 54-ാം വാക്യം, ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു ഏറ്റവും ഭയപ്പെട്ടു. വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാകുന്നു, അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. Mark 15:39. വാസ്തവത്തിൽ ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ചുമതലപ്പെട്ടിരുന്ന ശതാധിപന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ക്രിസ്തുവിന്റെ ക്രൂശിന് താഴെ നിന്നിരുന്നു. യേശുവിന്റെ മരണത്തോടനുബന്ധിച്ച് അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ സംഭവിക്കുകയും വളരെ വ്യത്യസ്തമായ ഒരു വിധത്തിൽ യേശു തന്റെ ജീവനെ വെടിയുകയും ചെയ്യുന്നത് കണ്ട ശതാധിപൻ ഒരു സത്യം ഉറപ്പായത് എന്തെന്നാൽ, ഈ മരിച്ചത് ദൈവത്തിന്റെ പുത്രനായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ആ ശതാധിപൻ ഒരു വിശ്വാസി ആയി തീർന്നു എന്നത്രേ. യേശുവിൽ വിശ്വസിച്ച് അവനൊരു ദൈവപൈതലായി. അവൻ അധികമൊന്നും അറിഞ്ഞിരിക്കില്ല. ദൈവശാസ്ത്രത്തിൽ അവനുള്ള അറിവ് വെറും പൂജ്യമായിരുന്നിരിക്കും. പക്ഷേ ക്രിസ്തുവിന്റെ ക്രൂശിന് കീഴെ തൻ്റെ സ്ഥാനം തിരഞ്ഞെടുക്കുവാൻ ആ മനുഷ്യന് അറിയാമായിരുന്നു. ക്രിസ്തു ദൈവപുത്രനാകുന്നു എന്ന് വിശ്വസിക്കുവാൻ ആ ശതാധിപന് കഴിഞ്ഞു എന്ന് നാം മനസ്സിലാക്കുന്നു. യേശു പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം സത്യമായിരുന്നു എന്ന് ശതാധിപൻ മനസ്സിലാക്കി. ഏതൊരു പാപിയിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത് അത് മാത്രമാണ്. രക്ഷിക്കപ്പെടുവാൻ നാം ലളിതമായി അവനിൽ വിശ്വസിക്കുക മാത്രമാണ് വേണ്ടത്. സുഹൃത്തെ, അവനെ താങ്കൾ രക്ഷകനായി വിശ്വസിച്ചിട്ടുണ്ടോ? യേശുവിനെ ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നവർ ആരെല്ലാം ആയിരുന്നു എന്ന് ശ്രദ്ധിച്ചാക്കൻ. ഗലീലയിൽ നിന്നും യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. താൻ കൂടെ കൊണ്ട് നടന്നിരുന്ന ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ട് ഓടിയപ്പോൾ ഇതാ ഒരു കൂട്ടം സ്ത്രീകൾ അവൻ്റെ ക്രൂശിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഈ നിൽക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ യേശു ചെയ്തിട്ടുള്ള നന്മകൾ വളരെയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകാവുന്ന പ്രതികരണം അത്രേ നാം ഇവിടെ കാണുന്നത്. തുടർന്ന് യേശുവിനെ അരിമത്തിക്കാരനായി യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതാണ് നാം വായിക്കുന്നത്. 57-ാം വാക്യം: സന്ധ്യയായപ്പോൾ അരിമത്തിക്കാരനായി യോസഫ് എന്ന ധനവാൻ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൽ വന്നു. ഈ സംഭവം വരെ അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു എന്ന് നമുക്കെങ്ങും അറിയില്ല. യേശുവിൻ്റെ മരണത്തിന് ശേഷം സ്നേഹിക്കുന്ന കരങ്ങൾ മാത്രമേ അവനെ സ്പർശിച്ചിട്ടുള്ളൂ. അരിമത്തിക്കാരനായ യോസഫിൻ്റെ സ്നേഹത്തോടുകൂടി ആ പ്രവർത്തനം അവൻ്റെ പേര് നിത്യമായ ദൈവവചനത്തിൽ എഴുതപ്പെട്ടു കാണുവാൻ കാരണമായി. ഇതുവരെയും യോസഫ് ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ വെളിച്ചത്ത് വരികയും അവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ കാണുന്ന വളരെ രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ, ഇതുവരെയും യേശുവിനോടുകൂടെ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചിരുന്ന ശിഷ്യന്മാർ ചിന്നിച്ചിതറുവാൻ കാരണമായ അതേ സംഗതി മൂലം ഇതുവരെയും രഹസ്യമായിരുന്ന ശിഷ്യന്മാരെ യേശുവിനോട് അടുപ്പിച്ചു. അരിമത്തിയ എന്ന പട്ടണത്തിലെ യോസഫ് ഇതാ ധീരമായി മുൻപോട്ട് വന്ന് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു. ഒരേ കാര്യം ഒരുപക്ഷെ ഒരു വിഭാഗത്തെ ദൈവത്തോട് അടുപ്പിക്കുകയും വേറൊരു വിഭാഗത്തെ ദൈവത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. രോഗം പലരിലും നിരാശ കൊണ്ടുവരുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ രോഗം വരുന്നതിനാൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുവാൻ തീരുമാനിച്ച അനേകരെ എനിക്കറിയാം. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി താങ്കളെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ ചെയ്തത്? പ്രതിസന്ധികളിൽ തളരാതെ ആത്മീയമായി വളരൂ സുഹൃത്തെ. 58-ാം വാക്യത്തിൽ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കൽപ്പിച്ചു. താൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രേ യോസഫ് പീലാത്തോസിന്റെ അടുത്ത് യേശുവിൻ്റെ ശരീരത്തിനായി ചെന്നത്. 59-ാം വാക്യത്തിൽ നാം കാണുന്നു, യോസഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. യേശുവിൻ്റെ ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾക്കായി നിക്കോദിമോസ് യോസഫിനെ സഹായിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 39-ും 40-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇതുവരെയും അറിയപ്പെടാതിരുന്ന രണ്ട് ശിഷ്യന്മാർ ഇപ്പോൾ ഇതാ വെളിച്ചത്ത് വരുന്നു. അത് യേശുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ ആശ്ചര്യപ്പെടുത്തി കാണുമല്ലേ. ശിഷ്യന്മാരെന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ടാണ് അവർ പ്രത്യക്ഷപ്പെടുന്നത്. അത് യേശുവിൻ്റെ മരണത്തിന് ശേഷം അവനെ സ്പർശിച്ചിട്ടുള്ളതെല്ലാം തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ കരങ്ങൾ ആയിരുന്നു. ഇത് ശ്രദ്ധേയമാണ്. ഇന്നും സ്നേഹിക്കുന്നവർക്ക് അവനെ സ്പർശിക്കാവുന്നതാണ്. അവനൊരു മിഥ്യയല്ല, ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന വ്യക്തി. 60-ും 61-ും വാക്യങ്ങളിൽ നാം കാണുന്നു, താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയ്ക്കെതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്നു. യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആർദ്രതയോടുകൂടിയ ഈ പ്രത്യേക സംഭവം ശ്രദ്ധിച്ചാലും അനേകം സഹോദരിമാർ വിശ്വസ്തതയോടെ ഒടുക്കം വരെ ക്രൂശിനരികെ നിന്നു. അപ്പോസ്തലന്മാർ ഓടിപ്പോയപ്പോഴും ഈ സ്ത്രീകൾ വിശ്വസ്തരായി നിലകൊണ്ടു. യേശുവിൻ്റെ കല്ലറ എന്ന് പറഞ്ഞ് പലസ്തീനിൽ ഇന്ന് പല സ്ഥലങ്ങളുണ്ട്. ഏതായിരുന്നു യഥാർത്ഥത്തിൽ അവൻ്റെ കല്ലറ എന്നത് ഇന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ സ്ഥിരീകരിക്കാത്തതും നല്ല കാര്യം. ആ കല്ലറയ്ക്കോ ആ സ്ഥലത്തിനോ അല്ല പ്രാധാന്യം. ഇന്ന് അനേകരും അവിടെ പോയി കണ്ട് പുണ്യം നേടുവാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ്. അതായത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുക. ഈ സുവിശേഷം എല്ലായിടത്തും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ മരിച്ചു, അവിടുന്ന് നമുക്കായി ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷപ്പെടുവാൻ ദൈവം വഴിയൊരുക്കി. 62-ുമുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ, ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പു വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഉറപ്പാക്കി തരുന്ന സംഗതിയാണ് ഈ ശത്രുക്കളുടെ വാശി. ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് ഇനിയും ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് ചിന്തിച്ച് യേശുവിൻ്റെ ശത്രുക്കൾ ഇട്ടിട്ടു പോയില്ല എന്ന് നാം കാണുന്നു. അങ്ങനെ യോസഫ് യേശുവിൻ്റെ ശരീരം തൻ്റെ സൗകര്യത്തിന് അടക്കുകയും ചെയ്തതിനു ശേഷം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതൊരു കെട്ടുകഥയാണെന്ന് പറയുവാൻ ശത്രുക്കൾക്ക് കൂടുതൽ അവസരം ലഭിച്ചേനെ. അത് കെട്ടിച്ചമച്ച കഥയാണെന്ന് എല്ലാവരും ചിന്തിച്ചേനെ. പക്ഷേ സുഹൃത്തെ, റോമൻ ഗവൺമെൻറ് മുദ്ര വെച്ച ഒരു കല്ലറയ്ക്ക് റോമൻ പടയാളികൾ കാവലും നിന്നതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അത് പറയുന്നവർ തന്നെ മണ്ടന്മാരല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? യേശു ഒരു വിധത്തിലും വെളിയിൽ വരരുത് എന്നുള്ള കണക്കുകൂട്ടലിൽ യേശുവിൻ്റെ ശത്രുക്കൾ വളരെയധികം പണിപ്പെട്ടു. പക്ഷേ അതെല്ലാം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അരക്കിട്ടുറപ്പിക്കുന്ന തെളിവുകളായി തീർന്നു എന്നുള്ളതാണ് രസം. നോക്കണേ, ദൈവത്തിൻ്റെ വഴികൾ എത്ര ഉന്നതമാണ്. വേറെ രസകരമായ ഒരു സംഗതി ഇതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, താൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർ ആ കാര്യം പലരോടും പറഞ്ഞിരിക്കും. ഈ സംസാരം മത നേതാക്കന്മാരുടെ ചെവിയിലും എത്തിയിരിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. ഇത് കേട്ടപ്പോൾ തന്നെ അവർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു കാണും, സാറേ, യേശു മരിക്കുന്നതിന് മുൻപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, അതായത് അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പക്ഷേ അവൻ്റെ ശരീരം ആ കല്ലറയിൽ തന്നെ ഇരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പു വരുത്തേണം. അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് മത നേതാക്കന്മാർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കൂടെ നടന്ന ശിഷ്യന്മാർ വിശ്വസിച്ചില്ലല്ലോ, പിന്നല്ലേ ശത്രുക്കൾ. ശത്രുവിൻ്റെ തീക്ഷ്ണത വാസ്തവത്തിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ സകല പ്രത്യാശയും അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറയിൽ മരിച്ചു കിടക്കുന്നു. മുദ്രവെച്ച കല്ലറയും വാളയന്തി റോമൻ പടയാളിയുടെ കാവലും അവൻ അവിടെ തന്നെ കിടക്കും എന്ന കാര്യം രാജാവിൻ്റെ ശത്രുക്കൾക്ക് ഉറപ്പുകൊടുക്കുന്ന വസ്തുതകളായിരുന്നു. എങ്കിലും രാജാവ് വാഗ്ദത്തം ചെയ്തിരുന്നത് താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. രാജാവ് തൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇനിയും 28-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. 27-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണവും കബറടക്കവും നാം കണ്ടു കഴിഞ്ഞു. 28-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് വിവരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പൂർണ്ണമായ ഒരു വിവരണം സുവിശേഷ എഴുത്തുകാരിൽ ആരും തന്നെ നൽകുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ നാല് സുവിശേഷങ്ങളും കൂടി ബന്ധിപ്പിച്ച് ചിന്തിക്കുന്ന പക്ഷം പുനരുദ്ധാനത്തിൻ്റെ സ്പഷ്ടമായ ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നത് അത്രേ. അതൊന്ന് പഠിക്കുന്നത് പ്രയോജനം ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നാല് സുവിശേഷങ്ങളിലും കൂടി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ ക്രമം ഇപ്രകാരമായിരിക്കും. മൂന്ന് സ്ത്രീകൾ, മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമി എന്നിവർ കല്ലറയ്ക്കടുത്തേക്ക് തിരിച്ചു. യേശുവിൻ്റെ ശരീരത്തിന്മേൽ സുഗന്ധവർഗം പൂശുന്നതിനായി മറ്റ് ചില സ്ത്രീകളും അവരുടെ പിന്നാലെ തിരിച്ചു. ആദ്യം ചെന്ന മൂന്ന് സ്ത്രീകൾ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. ഈ വിവരം ശിഷ്യന്മാരെ അറിയിക്കുവാൻ മഗ്ദലക്കാരത്തി മറിയ വേഗം പുറപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 55-ാം പിന്നെ 24-ാം അധ്യായത്തിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നിന്നുള്ള ആ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതനെ അവിടെ കാണുന്നു. ഇത് കണ്ട മാത്രയിൽ സുഗന്ധവർഗവും കൊണ്ട് അവരെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെ കാണുവാൻ മറിയ ഓടുന്നു. അതേസമയം മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതനുസരിച്ച് പത്രോസും യോഹന്നാനും കല്ലറയ്ക്കൽ വന്ന് നോക്കിയതിന് ശേഷം മടങ്ങിപ്പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, കരഞ്ഞുകൊണ്ട് മഗ്ദലക്കാരത്തി മറിയ മടങ്ങി വരുന്നു. അപ്പോൾ രണ്ട് ദൂതന്മാരെ കാണുന്നു. തുടർന്ന് യേശുവിനെയും യേശു ആകുന്നു എന്ന് മനസ്സിലാക്കിയ മറിയ യേശുവിൻ്റെ ആജ്ഞപ്രകാരം ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഓടുന്നു. ഈ സമയത്ത് തന്നെ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ സുഗന്ധ ദ്രവ്യങ്ങളുമായി വന്നിരുന്ന സ്ത്രീകളെ കാണുകയും അവരോടൊപ്പം കല്ലറയ്ക്കൽ എത്തുകയും ചെയ്തു. അവിടെ അവർ ആ രണ്ട് ദൈവദൂതന്മാരെ ദർശിച്ചു. അവർക്കും ദൂതന്മാരുടെ ദൂത് ലഭിച്ചു. അങ്ങനെ അവർ ശിഷ്യന്മാരെ അന്വേഷിച്ചു പുറപ്പെടുന്നു. ആ യാത്രയിൽ യേശുവിനെ കണ്ടുമുട്ടുന്നു. ഇതത്ര പുനരുത്ഥാന ദിവസത്തിൽ സംഭവിച്ചത്. ഇനിയും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ ഉയർത്തെഴുന്നേറ്റ ആ ദിവസം ഒന്നാമതായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി, രണ്ടാമതായി ദൂതന്മാർ നൽകിയ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കല്ലറയ്ക്കൽ നിന്നും മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി, മൂന്നാമതായി പത്രോസിന് പ്രത്യക്ഷനായി. ചിലപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം ഉച്ച കഴിഞ്ഞായിരിക്കും ഈ പ്രത്യക്ഷത. നാലാമതായി എമ്മൗസിലേക്ക് പോയിരുന്ന രണ്ട് ശിഷ്യന്മാർക്ക് വൈകുന്നേരം പ്രത്യക്ഷനായി. അഞ്ചാമതായി തോമസ് ഒഴികെയുള്ള അപ്പസ്തോലന്മാർ കൂടിയിരുന്നിടത്ത് പ്രത്യക്ഷനായി. നോക്കണേ, താൻ ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അഞ്ച് വ്യത്യസ്ത പ്രത്യക്ഷതകൾ. 8 ദിവസം കഴിഞ്ഞ് തോമസും കൂടി ഇരിക്കുമ്പോൾ അപ്പസ്തോലന്മാർക്ക് യേശു പ്രത്യക്ഷനായി. ഗലീലയിൽ അവൻ 2 പ്രാവശ്യം പ്രത്യക്ഷനായതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി തിബരിയോസ് തടാകത്തിൻ്റെ കരയിൽ 7 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. രണ്ടാമതായി ഒരു മലമുകളിൽ അപ്പോസ്തലന്മാർക്കും വേറെ 500 സഹോദരന്മാർക്കും അവൻ പ്രത്യക്ഷനായി. യെരുശലേമിലും ബെഥാനിയയിലും അവൻ വീണ്ടും പ്രത്യക്ഷനാകും. ആദ്യം യാക്കോബിന് പ്രത്യക്ഷനായതിനെ കുറിച്ച് 1 കൊരിന്ത്യർ 15:7, പിന്നീട് 11 പേർക്ക് പ്രത്യക്ഷനായതിനെ കുറിച്ച് യോഹന്നാൻ ഒഴിച്ച് മറ്റെല്ലാ സുവിശേഷന്മാരും രേഖപ്പെടുന്നു. ഇനിയും വിശുദ്ധ പൗലോസിനുണ്ടായ പ്രത്യക്ഷതകളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമതായി ദേവാലയത്തിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. സ്തേഫാനോസിന് യെരുശലേമിന് വെളിയിൽ വെച്ചും യോഹന്നാന് പത്മോസ് എന്ന ദ്വീപിൽ വെച്ചും യേശു പ്രത്യക്ഷപ്പെട്ടു. അവന്റെ പ്രത്യക്ഷതകൾ എല്ലാം സത്യമായിരുന്നു, ശിഷ്യന്മാരുടെ തോന്നൽ അല്ലായിരുന്നു. അവൻ വാസ്തവമായി ഉയർത്തെഴുന്നേറ്റിരുന്നു. യേശു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ ആദ്യ നൂറ്റാണ്ടിൽ ആരംഭിച്ച ശ്രമം ഇന്നും തുടരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ അതിശയവും മർമ്മപ്രധാനവുമായ ഭാഗങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അവൻ ഒരു രാജാവായി ജനിച്ചു, അവൻ ഒരു രാജാവായി ജീവിച്ചു, ഒരു രാജാവായി മരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ രാജാവായി ഉയർത്തെഴുന്നേറ്റു. മത്തായി ഭൂകമ്പത്തെക്കുറിച്ചും ദൈവദൂതൻ ഇറങ്ങി വരുന്നത്, കല്ലുരുട്ടി മാറ്റുന്നത്, കാവൽക്കാർ ഭയപ്പെടുന്നത്, മതനേതാക്കന്മാർ ശൂന്യമായ കല്ലറയുടെ വിവരം മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്നത്, ഇവയെല്ലാം കാണുവാൻ സാധിക്കും. രാജാവായി യേശു രാജാവായി തന്നെ ഉയർത്തെഴുന്നേറ്റു. മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നതുമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ലൂക്കോസിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്ന വിധം തികഞ്ഞ ശാന്തതയാണ് കാണുന്നത്. സ്ത്രീകൾ അധികാലത്തെ കല്ലറയ്ക്കൽ വന്നതായും കല്ല് നേരത്തെ തന്നെ ഉരുണ്ട് മാറിയ അവസ്ഥയിലും കാണുന്നു. പേര് വെളിപ്പെടുത്താത്ത 2 ശിഷ്യന്മാർക്ക് അവ്യക്തമായ എമ്മൗസ് റോഡിൽ യേശു പ്രത്യക്ഷപ്പെടുന്നു. അറിയപ്പെടാത്ത ഒരു വീട്ടിലെ രഹസ്യമുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനാകും. ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാനുഷികമായ ഒരു വിവരണം അത്രേ, ഒരു കഥ പോലെ കേട്ടിരിക്കുവാൻ രസമുള്ള സംഭവം. മത്തായി ആകട്ടെ യേശുവിനെ രാജകീയമായ പദവിയോടെയാണ് പരിചയപ്പെടുത്തുന്നത്. 2 വിവരണങ്ങളും പൂർണ്ണമായും ശരിയാകും. അതുമാത്രമല്ല 4 സുവിശേഷങ്ങളിലെ വിശദീകരണവും ശരിയാണ്. എന്നാൽ 4 എഴുത്തുകാരും 4 വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ മത്തായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പൂർണ്ണ വിവരം നൽകുന്നില്ല. അതുപോലെ തന്നെ യേശു ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗത്തിൻ്റെ ഒരു പൂർണ്ണ രൂപവും ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിലെ നിയോഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 8നോടും അതുപോലെ തന്നെ മറ്റ് സുവിശേഷങ്ങളോടുമുള്ള ബന്ധത്തിൽ പരിഗണിക്കേണ്ടതാണ്. 28-ാം അധ്യായത്തിലേക്ക് നമുക്ക് നാളെ പ്രവേശിച്ച് കൂടുതലായി ചിന്തിക്കാവുന്നതാണ്. ആ അധ്യായം പ്രത്യേകം ഒന്ന് വായിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കായി മരിച്ചതിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. അങ്ങേക്ക് നന്ദി.